ഒരു വചനഭാഗം ഞാൻ വായിച്ച് തുടങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്. ശുദ്ധമുള്ള യോഹന്നാൻ ശ്ലീഹ എഴുതിയ ഒന്നാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ആദ്യം മുതലുണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. വീണ്ടും ഒരു വചനഭാഗം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ തിരുവചനം. അവിടെ വചനത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവത്തിൻ്റെ വചനം അത് സജീവവും ചൈതന്യവും ഉള്ളതും ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും അജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ, ഞാൻ ഈ വേദഭാഗങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഇടയായത് ഇന്ന് അഭിവന്ദ്യ പിതാവ് ഇവിടെ ഓർമ്മിപ്പിച്ചതായ, നമ്മെ പ്രബോധിപ്പിച്ചതായ ചിന്താധാരയോട് ചേർത്ത് ചിന്തിക്കുവാൻ വേണ്ടിയിട്ടാണ്. അമ്മയെക്കുറിച്ചുള്ള ധ്യാനം നിർവഹിക്കുന്ന കാലഘട്ടമാണ് ഇത്. ഞാൻ പലപ്പോഴും വിശ്വാസികളോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ 8 നോമ്പ് ആചരിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നോമ്പ് ആചരിക്കുന്നത്? സുറിയാനി സഭയുടെ പാരമ്പര്യത്തിലേക്ക് വരുമ്പോൾ കാനോനികമായ 5 നോമ്പുകൾ നിർവഹിക്കുവാൻ, അനുഷ്ഠിക്കുവാൻ പരിശുദ്ധ സഭ നമ്മെ കൽപ്പിച്ച് ഭരമേൽപ്പിച്ചിരിക്കുമ്പോൾ അതിൽപ്പെടാതെ എന്നാൽ വളരെ തീഷ്ണതയോടെ വിശ്വാസികൾ ആചരിക്കുന്ന ഒരു നോമ്പാണ് 8 നോമ്പ്. 8 നോമ്പെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ദേവാലയവും ചിത്രവുമാണ് മണർകാട് വിശുദ്ധ മർത്തമറിയം യാക്കോബായ സുറിയാനി പള്ളിയും ആ വിശുദ്ധ മത്ബഹായിൽ വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കാറുള്ള പരിശുദ്ധി അമ്മയുടെ ഛായാചിത്രവുമൊക്കെ. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവമായി നിലകൊള്ളുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, എന്താ ഈ നോമ്പിൻ്റെ സാങ്കത്യം? എന്തുകൊണ്ടാണ് നമ്മൾ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പരിശുദ്ധ മറിയം ഇന്നും സഭയുടെ ധ്യാനമായി, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഒരിക്കലും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു ആത്മീയ സ്രോതസ്സായി, ആത്മീയതയിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു വലിയ ശക്തിയായി നിലകൊള്ളുവാൻ കാരണമെന്താ? ആ കാരണം ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ധ്യാനിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ വചനം തൻ്റെ ഉദരത്തിൽ സ്വീകരിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത് പരിശുദ്ധ ദൈവമാതാവും വചനവും. ഒരു കുറേയേറെ ചിന്തകൾ ഞാൻ ഒരുങ്ങി വന്നിട്ടുണ്ട്, പക്ഷെ അത് മുഴുവൻ പങ്കുവയ്ക്കുവാൻ ഇന്ന് സാഹചര്യമില്ല. ദൈവം അതിന് സാഹചര്യം ഒരുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വചനവും മറിയവും ഒരുപോലെ പോകേണ്ട 2 ചിന്താധാരകളാണ്. ഞാൻ എൻ്റെ ആശയത്തിലേക്ക് വരികയാണ്. പരിശുദ്ധ സുറിയാനി സഭയുടെ പ്രാർത്ഥനകളിൽ ഹൃദ്യമായ ഒരു പ്രാർത്ഥനാ ശൈലി അല്ലെങ്കിൽ ഒരു ഫ്രേസാണ് ആകാശം ചായച്ചിറങ്ങി വന്ന വചനമാം ദൈവം. പുണ്യശ്ലോകനായ പെരുമ്പള്ളിൽ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ പ്രാർത്ഥനാമഞ്ജരി എന്ന പുസ്തകത്തിൽ, ആരാധനാമഞ്ജരി എന്ന പുസ്തകത്തിൽ വിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് പ്രാർത്ഥിക്കുവാനായി അനേകം പ്രാർത്ഥനകൾ അതിനകത്ത് അഭ്യന്തിനായ തിരുമനസ്സുകൊണ്ട് സുറിയാനി ഭാഷയിൽ നിന്ന്, സുറിയാനി പ്രാർത്ഥനകളിൽ നിന്ന്, പെങ്കീസായിൽ നിന്നൊക്കെ പരിഭാഷപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിലെ വളരെ എനിക്കിഷ്ടമുള്ള, ഞാൻ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന, ആശീർവാദം നടത്തുമ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു ഫ്രൈസാണ് ആകാശം ചായച്ചിറങ്ങി വന്ന വചനമാം ദൈവത്തെ പ്രസവിച്ച മഹാഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യകന്യകയുമായ മറിയം. അപ്പോൾ മറിയത്തെക്കുറിച്ചുള്ള ചിന്താധാര തുടങ്ങുമ്പോൾ അവിടെ എന്തുണ്ട്? ദൈവ വചനമുണ്ട്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം എന്താണ്? ഞാൻ ഈ ഭാഗം ഇവിടെ വായിച്ചൊരുങ്ങി വന്നപ്പോൾ ബഹുമാനായ ഒറപ്പിസ്കോപ്പ ആദ്യമേ തന്നെ പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം എന്താ ഇന്ന് നമ്മൾ വായിച്ചു കേട്ടു? ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതും ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും അജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഇത് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുമ്പോൾ സഭാപിതാക്കന്മാർ പരിശുദ്ധ അമ്മയെ പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്നതായ ചില പ്രാർത്ഥനകളുണ്ട്, അല്ലെങ്കിൽ കൊട്ടേഷൻസ് ഉണ്ട്. 3 പിതാക്കന്മാരുടെ പരിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള ധ്യാനം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. ഈ കാലഘട്ടമെന്ന് പറയുന്നത് വലിയ കൺവെൻഷൻ പ്രസംഗത്തിനുള്ള കാലഘട്ടമല്ല. വ്യക്തിപരമായി ഞാൻ പറഞ്ഞാൽ ശാന്തമായി വിശുദ്ധ ഗ്രന്ഥം വായിച്ച് ശുദ്ധമുള്ള പിതാക്കന്മാർ ഭരമേൽപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ച് പരിശുദ്ധി അമ്മയെ ധ്യാനിച്ച് അമ്മയോടൊത്ത് ദൈവസന്നിധിയിലേക്ക് പറന്നുയരേണ്ട കാലഘട്ടമാണ് ഈ എട്ടനോമിൻ്റെ കാലഘട്ടം. അപ്പോൾ നിസായിലെ വിശുദ്ധ ഗ്രിഗോറിയോസ് എന്ന് പറയുന്ന പിതാവ് പറഞ്ഞിരിക്കുകയാണ്, വചനമായി ദൈവം കന്യകയുടെ മാംസത്തിൽ നിന്ന് വചനത്താൽ തനിക്ക് വേണ്ടി ഒരു മനുഷ്യ പ്രകൃതിയെ രൂപപ്പെടുത്തി. ആയതിനാൽ മറിയത്തെ ദൈവമാതാവെന്ന് വിളിക്കുന്നു. ആയതിനാൽ പരിശുദ്ധ മറിയത്തെ ദൈവമാതാവായി സഭ അംഗീകരിക്കുന്നു. അവളുടെ ദിവ്യ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്നു. അവളെ അംഗീകരിക്കാത്തവൻ ദൈവത്തിൽ നിന്നും വേർപെട്ടവനാണ്. എൻ്റെ വാക്കുകളല്ല, സഭയിലെ അംഗീകരിക്കപ്പെട്ട മൽപ്പാനായ നിസായിലെ വിശുദ്ധ ഗ്രിഗോറിയോസിൻ്റെ വാക്കുകളാണ്. വീണ്ടും തെർത്തുല്യൻ എന്ന പിതാവ് ഇങ്ങനെ പറയുകയാണ്, ആദ്യ ഹവ്വ സാത്താൻ്റെ വാക്ക് ധരിച്ചപ്പോൾ അവൾ മരണം ധരിക്കുകയാണ് ചെയ്തത്. രണ്ടാമത്തെ ഹവ്വയാകുന്ന മറിയം ദൈവവചനം ധരിച്ച് രക്ഷ കൈവരുത്തുകയാണ് ചെയ്തത്. ആദ്യ ഹവ്വ ഒരു കൊലയാളിക്ക് ജന്മം നൽകിയെങ്കിൽ, കായനെ കുറിച്ചാണ് പറയുന്നത്, ആദ്യ ഹവ്വ ഒരു കൊലയാളിക്ക് ജന്മം നൽകിയെങ്കിൽ മറിയം ഇസ്രായേലിൻ്റെ രക്ഷ കൈവരുത്തി. പിതാക്കന്മാർ എത്ര അർത്ഥവത്തായിട്ടാണ് പരിശുദ്ധയമ്മയെ ധ്യാനിക്കുന്നത്. ഇനിയും സുറിയാനി സഭയുടെ കിന്നരമായ പരിശുദ്ധ റൂഹായുടെ കിന്നരമായ മോർ അഫ്രൈം എന്ന പിതാവ് പറയുകയ, രണ്ടു കന്യകകൾ ഉണ്ടായിരുന്നു. അവരുടെ സ്വഭാവം തികച്ചും വ്യത്യസ്തവുമായിരുന്നു. ഒരാൾ തൻ്റെ പിതാവിനെ ദുഃഖിപ്പിച്ചു, എന്നാൽ മറ്റവൾ തൻ്റെ പിതാവിനെ, അതായത് സ്വർഗീയ മഹോന്നതനെ സന്തോഷിപ്പിച്ചു. ഹവ്വയിലൂടെ മനുഷ്യൻ കല്ലറ കണ്ടെത്തി, മറിയത്തിലൂടെ അവർ സ്വർഗത്തിലേക്കുള്ള വഴി കണ്ടെത്തി. പ്രിയപ്പെട്ടവരെ, ഇതിൽ കൂടുതൽ ഒരു ധ്യാനം ഇനിയും വേണം എന്നെനിക്ക് നിശ്ചയമില്ല. സഭാപിതാവായ നിസായിലെ മോർ ഗ്രിഗോറിയോസ് പറയുകയ, വചനമായ ദൈവം കന്യകയുടെ മാംസത്തിലൂടെ വചനം ധരിച്ച്, ആ വചനമാകുന്ന ദൈവം കന്യകയിൽ നിന്ന് മനുഷ്യപ്രകൃതി സ്വീകരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധ ദൈവമാതാവിനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. ഒരുപക്ഷേ ആധുനികമായ പഠിപ്പിക്കലുകൾ, വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായ പഠിപ്പിക്കലുകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പലരും ചോദിച്ചേക്കാം, വിശ്വാസം പോലും ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഭക്താഭ്യാസങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ദൈവമക്കളെ, ദൈവത്തിൻ്റെ ജീവനുള്ള വചനം കാതുകളിലൂടെ സ്വീകരിച്ച് തൻ്റെ ഉദരത്തിൽ സംഗ്രഹിച്ച് കാലസമ്പൂർണതയിൽ അതിന് രൂപഭംഗി നൽകിയവളാണ് ആര്? പരിശുദ്ധ അമ്മ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പൗലോസ് അപ്പോസ്തലൻ്റെ വചനങ്ങളിലേക്ക് നമുക്ക് വരാം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനുള്ള വചനമാണ്. അങ്ങനെയെങ്കിൽ ജീവനുള്ള വചനത്തെ ഉൾക്കൊണ്ട മറിയം ജീവനുള്ള ഒരു വ്യക്തിയാണ്, ജീവനുള്ള വ്യക്തിയാണ്. സജീവമായി പരിശുദ്ധ അമ്മ, അമ്മയുടെ മധ്യസ്ഥത നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നത് അവൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിച്ച് തൻ്റെ ഉദരത്തിൽ സ്വീകരിച്ചു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ദൈവവചനം ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ എത്ര ആഴത്തിൽ പതിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്നോട് എൻ്റെ ഒരു മുസ്ലിം സുഹൃത്ത് അച്ഛൻ ഉറപ്പിച്ചതുപോലെ ഈ മാപ്പിളപ്പാട്ടൊക്കെ വല്ലപ്പോഴും പാടുന്നത് കൊണ്ട് അങ്ങനെയുള്ള സമുദായത്തിലുള്ള പ്രിയപ്പെട്ടവരുമായിട്ട് വലിയ ആത്മബന്ധമുണ്ട്, എനിക്ക് സൗഹൃദമുണ്ട്. ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, ഫാദർ, നിങ്ങളുടെ പാരമ്പര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ക്രമം അനുസരിച്ച് നിങ്ങളുടെ മതഗ്രന്ഥമായ ബൈബിൾ, അതിനോടുള്ളതായ നിങ്ങളുടെ സമീപനം എങ്ങനെയാണ്? അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇപ്പോൾ അങ്ങനെ ചോദിക്കാനുള്ള കാരണം? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ ബൈബിളിനെ ഒരു പുസ്തകമായി, ഒരു റഫറൻസ് ഗ്രന്ഥമായിട്ടാണോ കരുതുന്നത്, അതോ പൂജ്യമായ ഒരു വസ്തുവായിട്ടാണോ, സമ്പൂജ്യമായ ഒരു വസ്തുവായിട്ടാണോ കാണുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദര, സുറിയാനിക്കാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വചനത്തിന്, ബൈബിളിന് പിതാക്കന്മാർ കൊടുത്തിരിക്കുന്ന പേരെന്താ? ക്സോബോ കാദീശോ എന്ന വിശുദ്ധ ഗ്രന്ഥം. സുറിയാനിക്കാരൻ്റെ പുസ്തകത്തിൻ്റെ പേര് വിശുദ്ധ ഗ്രന്ഥമെന്ന. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധമായതുകൊണ്ട് പിതാക്കന്മാർ അതിനെ അങ്ങനെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി, അങ്ങനെയെങ്കിൽ ഈ വിശുദ്ധ ഗ്രന്ഥം നിങ്ങൾ എങ്ങനെയാണ് കരുതേണ്ടത്? അപ്പം ഞാൻ പറഞ്ഞു, തീർച്ചയായും അത് വളരെ സംപൂജ്യമായിട്ട് കരുതണം. അപ്പോൾ നമ്മളുടെ ദേവാലയത്തിൽ വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ ഏവൻഗെലിയോൻ സൂക്ഷിക്കുന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ആ സഹോദരൻ ഒരു ചെറു പുഞ്ചിരിയോടെ എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ദുബായിൽ എൻ്റെ കൂടെ ബിസിനസ് ചെയ്യുന്നതെല്ലാം അച്ഛൻ്റെ നാട്ടിലുള്ള അല്ലെങ്കിൽ പത്തനംതിട്ട തിരുവല്ല ഭാഗത്തൊക്കെയുള്ള അച്ചായന്മാരെയൊക്കെ എനിക്കൊരുപാട് പരിചയമുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ വീടുകളിൽ പല സന്ദർഭങ്ങളിൽ പോകേണ്ട സാഹചര്യവും എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ഈ ബൈബിൾ ഇവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എവിടെയാണ്? ടീപ്പോയുടെ അടിയിൽ അല്ലേ? നമ്മുടെയൊക്കെ ഈ ഗ്ലാസ് ഇട്ടിട്ടുള്ള ടീപ്പോയ് ഉണ്ടെങ്കിൽ ആ ടീപ്പോയുടെ അടിയിൽ പത്രം വെക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സൂക്ഷിക്കാനായിട്ട് നമുക്കവിടെ ഒരു സ്പേസ് ഉണ്ട്. നല്ലൊരു ശതമാനം ആളുകളുടെയും വിശുദ്ധ ഗ്രന്ഥവും പാട്ടുപുസ്തകവും വിശുദ്ധ കുർബാനക്രമവും എല്ലാം പല ഭവനങ്ങളിലും ഇരിക്കുന്നത് അവിടെയാണ്. പിന്നെ സമാജത്തിന് സ്ഥിരം പോകുന്ന ആളുകളാണ്. സമാജം കഴിഞ്ഞ് അടുക്കളയുടെ വാതിൽ പുറത്തുനിന്ന് അടച്ചാ പോയി, അപ്പോൾ തിരിച്ചു വന്ന് അടുക്കള വഴി കയറി വേദപുസ്തകം ചിലപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൻ്റെ മണ്ടയ്ക്ക് സ്റ്റെബിലൈസറിൻ്റെ ഇപ്പുറത്തും വയ്ക്കാറുണ്ട്. പിന്നെ ചിലർ വേദപുസ്തകം വയ്ക്കുന്നത് ഷോക്കേസിലാണ്, കാരണം പിള്ളേരെടുത്ത് കീറിക്കളയാതിരിക്കാൻ വേണ്ടി എത്താത്തത് കൊണ്ട് ഷോക്കേസിൽ വയ്ക്കും. ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് എന്താ? ദൈവത്തിൻ്റെ വചനം ജീവനുള്ള വചനമാ, സംപൂജ്യമായ വചനമാ. മറിയം തനിക്ക് ലഭ്യമായ വചനത്തെ സൂക്ഷിച്ചത് എവിടെയാ? മംഗളവാർത്തയുടെ കാലഘട്ടത്തിൽ ആ ഭാഗത്ത് പറയുന്നത് കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചനമറിയിച്ചു അല്ലെ? പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിക്കുകയാ. അപ്പോൾ കർത്താവിൻ്റെ മാലാഖയെ അറിയിച്ച ദൈവത്തിൻ്റെ വചനം മറിയം തൻ്റെ കാതുകളിലൂടെ സ്വീകരിച്ച് അവൾ സൂക്ഷിച്ചത് എവിടെയാ? തൻ്റെ ഉദരത്തിലാ, തൻ്റെ ഉള്ളിൽ അവൾ സൂക്ഷിച്ചു എന്ന് കരുതി വേദപുസ്തകം എടുത്ത് നമുക്ക് വയറ്റി വയ്ക്കാൻ പറ്റുമോ? പറ്റുകയില്ല. പക്ഷെ നമുക്ക് ചെയ്യാം, യോഗ്യമായ ഇടങ്ങളിൽ അത് സൂക്ഷിക്കുവാൻ, അത് പരികർമ്മം ചെയ്യുവാൻ, പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. സുറിയാനി സഭയുടെ ക്രമമനുസരിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മുകളിൽ, അതായത് ഒരു ബലിപീഠവും തബലീത്തായും ഇല്ല എങ്കിൽ ഒരു വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മുകളിൽ കാസാബിലാസ വെച്ച് ബലിയർപ്പിക്കുവാനായിട്ട് പിതാക്കന്മാർ അനുവദിച്ചിട്ടുണ്ട്, പ്രത്യേകമായ സാഹചര്യങ്ങളൊക്കെ വന്നാൽ. അപ്പോൾ ഓർക്കണം, ചലിക്കുന്ന ബലിപീഠമാണ് നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം, ദൈവത്തിൻ്റെ വചനം. അതാ നമ്മുടെ ചിന്ത. ഈ വചനത്തെ മറിയം സ്വീകരിക്കുകയാണ്. അപ്പോൾ 8 നോമ്പ് അന്വർത്ഥമായി തീരുന്നത് എങ്ങനെയാ? എന്തുകൊണ്ടാ? ജീവൻ്റെ വചനത്തെ സ്വീകരിച്ച ഒരു അമ്മ, ജീവൻ്റെ വചനത്തെ തൻ്റെ ഉള്ളിലേക്ക് സ്വീകരിച്ച ഒരു കന്യകയെക്കുറിച്ചുള്ളതായ ധ്യാനത്തിൻ്റെ ദിവസങ്ങളാണ് 8 നോമ്പിൻ്റെ കാലഘട്ടം. അതുകൊണ്ടാണ് 8 നോമ്പ് സാങ്കത്യമുള്ളതായി തീരുന്നത്. നമ്മൾ സൈക്കിളഗർഭത്തിക്കാർ പരസ്യത്തിൽ പറയുന്നത് പോലെ പ്രാർത്ഥിക്കുവാൻ നമുക്കെല്ലാം കാരണമുണ്ട്. ഞാനിത് പറയുമ്പോഴും ഞാനും ഇന്ന് ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്ന് കുറേയേറെ അഭയയാചനകളും എൻ്റെ നിവേദനങ്ങളും ഒക്കെ അമ്മയുടെ മധ്യസ്ഥതയിൽ കൊടുത്തു. പക്ഷേ നിവേദനങ്ങളും നമ്മുടെ പരാതികളും പരിഭവങ്ങളും ഒക്കെ പറയുന്നതോടൊപ്പം അതിലുപരിയായി ഈ മറിയം ആരാണെന്നൊന്ന് ധ്യാനിക്കുവാൻ ശ്രമിച്ചാൽ സ്വസ്ഥതയുടെ ഒരു തലം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. ആദിമ ഹൗവ കല്ലറയിലേക്കുള്ള വഴി കണ്ടെത്തിയെങ്കിൽ 2 ഹൗവയാകുന്ന മറിയം, സഭാപിതാക്കന്മാർ 2 സ്ത്രീകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട്, പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും. ആദിമാതാവായ ഹൗവയും രക്ഷകന്റെ മാതാവാകുന്ന മർത്തമറിയം അമ്മയെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. ആദിമാതാവായ ഹൗവ കല്ലറയിലേക്കുള്ള മരണത്തിലേക്കുള്ള വഴി അവൾ തിരഞ്ഞെടുത്ത് കണ്ടെത്തിയെങ്കിൽ കന്യക മർത്തമറിയമാകുന്ന 2 ഹൗവ ആ മരണത്തിൽ നിന്ന് രക്ഷയിലേക്കുള്ള മാർഗം കണ്ടെത്തി. ഹാലലുയ, ഹാലലുയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പരിശുദ്ധി അമ്മയെ പോലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. 2, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത, ഈ വചനം പൗലോസ് അപ്പോസ്തലൻ പറയുകയാ, ജീവനുള്ള വചനവും ചൈതന്യമുള്ള വചനവുമാ. ദൈവവചനത്തിൻ്റെ പ്രത്യേകത അത് ചൈതന്യമുള്ളതാ. ബാറബ്രായ, സഭാപിതാവായ ബാറബ്രായ കന്യകമറിയാം അമ്മയെക്കുറിച്ച് ധ്യാനിച്ച് അമ്മയ്ക്ക് ഒരുപാട് വർണ്ണനകൾ നൽകിയിട്ടുണ്ട്. ഈ കത്തോലിക്കാ സഭയിലെ വിശ്വാസികൾ ഇത് കേൾക്കുമ്പോൾ അറിയാം, അവരുടെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ ജപമാല പ്രാർത്ഥനയിൽ, ജപമാല സമർപ്പണത്തിന് മുൻപ് ലുത്തിനിയ പ്രാർത്ഥനയുണ്ട്. കർത്താവെ കനിയണമേ, മിശിഹായെ കനിയണമേ, കർത്താവെ കനിയണമേ, മിശിഹായെ കനി, കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിനുശേഷം വിശുദ്ധ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകൾ വരുമ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒരുപാട് വർണ്ണനകളാണ്. സ്വർണാലയമേ, വാഗ്ദാനത്തിൻ്റെ പേടകമേ, ആകാശമോക്ഷത്തിൻ്റെ വാതിലേ, ഉഷകാലത്തിലെ നക്ഷത്രമേ, രോഗികളുടെ സ്വസ്ഥാനമേ, ഞങ്ങളുടെ തെളിവിൻ്റെ കാരണമേ, ഏറ്റവും പ്രഭാവപൂർണയായ കന്യകേ. എനിക്ക് വളരെ ഇഷ്ടമുള്ള, പരിശുദ്ധ അമ്മയെ വിളിക്കുവാൻ പറ്റിയ അനേകം പേരുകളിൽ എനിക്കേറെ ഇഷ്ടമുള്ള പേരുകളിൽ ഒന്നാണത്. ഏറ്റവും പ്രാഭവപൂർണയായ പ്രകാശവതിയായ കന്യക, പ്രകാശത്തെ ധരിച്ച നീതിയുടെ മഹാസൂര്യനെ തൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ച് അതിനെ ധരിച്ച കന്യക മറിയാം അമ്മയെ സഭാപിതാവായ ബാറബ്രായ വിളിക്കുകയാ, ഏറ്റവും പ്രാഭവപൂർണയായ കന്യകയെ. സുറിയാനിക്കാരുടെ പാമ്പാക്കുട നമസ്കാരത്തിൽ ഞെരുക്കങ്ങളും പട്ടിണിയും പ്രയാസങ്ങളും ഒക്കെയുള്ള കാലഘട്ടത്തിൽ പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ട് പ്രാർത്ഥിക്കുവാനായി പിതാക്കന്മാർ കൽപ്പിച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥനയായത്. പലപ്പോഴും യാക്കോബയക്കാർക്ക് എത്ര പേർക്ക് ആ പ്രാർത്ഥന മണർകാട് പള്ളിയിൽ അത് ചൊല്ലാറുണ്ട്. പക്ഷേ അതിൻ്റെ ഉറവിടം സഭാപിതാവായ ബാറബ്രായയുടെ എഴുത്തുകളിൽ നിന്നാണ്. അവിടെ വിളിച്ചിരിക്കുകയാ, ഏറ്റവും പ്രഭാവപൂർണയായ കന്യകയെ, പ്രകാശവതിയായ ചൈതന്യവതിയായ കന്യകയെ. ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നത്? പൗലോസ് ശ്ലീഹ പരിശുദ്ധാത്മപ്രേരിതമായി പറയുകയാ, കന്യക മറിയാം, അല്ല, ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതുമായ വചനമാ. അപ്പോൾ കന്യക മറിയാം എന്ന ആ സ്ത്രീ അമ്മ, അവൾ ജീവന്റെ വചനത്തെ ഉൾക്കൊണ്ടപ്പോൾ അവൾക്ക് എന്തും ലഭിച്ചിട്ടുണ്ട്? ദൈവത്തിൻ്റെ ചൈതന്യം ഉണ്ട്. ഇവിടെ ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്, എത്ര പേരുടെ മുഖത്ത് നോക്കി ഇവൾക്ക് ദൈവത്തിൻ്റെ കൃപയുടെ ചൈതന്യമുണ്ടെന്ന് മറ്റുള്ളവർ സാക്ഷിക്കും? അഭിമന്യ കൂർലോസ് ത്രിമേനിയുടെ പ്രബോധനങ്ങളിൽ വളരെ ഇഷ്ടമുള്ള ഒരു ചിന്തയാണ് എനിക്ക്. എപ്പോഴും അഭിമന്യ പിതാവ് പറയാറുണ്ട്, ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിൻ്റെ ഐക്കണുകളായി തീരണം. ഒരു ക്രിസ്ത്യാനിയുടെ മുഖത്ത് നോക്കുന്നവന് ക്രിസ്തുവിൻ്റെ മുഖം ദർശിക്കുവാൻ സാധിക്കണം. ഇങ്ങനെയെങ്കിൽ ഈ അമ്മയെ നമ്മൾ ധ്യാനിക്കുകയാണ്. അഭിമന്യ പിതാവ് ഓർമ്മിപ്പിച്ചതുപോലെ സ്വന്തം അമ്മമാരെ, അമ്മയപ്പന്മാരെ വൃദ്ധമന്ദിരങ്ങളിൽ തള്ളിയിട്ടിട്ട് നമ്മളൊക്കെ അവരോട് കാണിക്കേണ്ട ആനുകൂല്യം കാണിക്കാതെ, അവർക്ക് കൊടുക്കേണ്ട പറ്റുമാനം കൊടുക്കാതെ, അവരെയെല്ലാം വിസ്മരിച്ചിട്ട് കന്യകയമ്മയുടെ അടുക്കൽ വന്നതെന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്ത് യോഗ്യതയാണ് നമുക്കുള്ളതെന്ന് ശാന്തമായി ഹൃദയങ്ങളോടൊന്ന് ചോദിക്കണം. എന്നെ കേൾക്കുന്ന ദൈവമകളെ, പരിശുദ്ധ വചനം പറയുകയാ, ദൈവത്തിൻ്റെ വചനം ജീവനുള്ള വചനവും അത് ചൈതന്യമുള്ള വചനമാ. പരിശുദ്ധ മറിയം ചൈതന്യത്തോടു കൂടി വർത്തിച്ചവളാ. മറിയത്തിൻ്റെ ദൈവിക ചൈതന്യത്തിൻ്റെ തെളിവാണ് പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിൽ കന്യകയായ മറിയം ഒരു സദ്വാർത്ത കേട്ടുകൊണ്ട് ഒരു സ്ത്രീയുടെ അടുക്കലേക്ക് ഓടി ചെല്ലുന്നുണ്ട്, തൻ്റെ ചാർച്ചക്കാരിയായ ഏലിശുബായുടെ അടുക്കലേക്ക്. ആ ഭാഗം വളരെ വർണ്ണനാത്മകമായി വേദപുസ്തകത്തിലെ എഴുത്തുകാർ, അത് സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏലിശുബായുടെ അടുക്കലേക്ക് മറിയം കടന്നു ചെന്ന് അവൾക്ക് വന്ദനസ്വരമൊക്കെ നൽകി അവളെ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം മറിയം അടുത്ത് ചെല്ലുകയാണ്. മറിയത്തിലെ ദൈവിക ചൈതന്യം മനസ്സിലാക്കി ഏലിശുബായുടെ ഗർഭത്തിലെ പ്രജ അവളുടെ ഗർഭത്തിൽ കിടന്ന് തുള്ളിച്ചാടി എന്ന് വചനം പഠിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ സാന്നിധ്യം ഇന്ന് മറ്റുള്ളവർക്ക് കൃപയ്ക്ക് മുഖാന്തരമായി തീരുന്നുണ്ടോ? ദൈവവേദലായ ഒരു വ്യക്തി മറ്റുള്ളവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ഒരു സമൂഹത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, സഭയിലേക്ക് കടന്നു വരുമ്പോൾ അവരിൽ നിന്ന് ദൈവത്തിൻ്റെ ചൈതന്യം മറ്റുള്ളവർക്ക് അനുഭവേദ്യമായി തീരും, അനുഭവേദ്യമായി തീരണം. ഇന്ന് വിശുദ്ധ കുർബാന ഈ ദേവാലയത്തിൽ എല്ലാ ദിവസവും ഉണ്ട്. എന്നാൽ നോമ്പിൽ പ്രത്യേകമായി വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയൊക്കെ നമ്മൾ ദൈവമുമ്പാകെ ജാഗരിക്കുമ്പോൾ നമ്മോടൊപ്പമാകുവാൻ അപ്പമായി പരിശുദ്ധ ത്രോണോസിൽ എഴുന്നള്ളി വരുന്ന സ്വർഗീയ മഹോന്നതൻ്റെ ആ സാന്നിധ്യം, അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? പരിശുദ്ധ അമ്മ ലഭ്യമായ വചനത്തെ ജീവസ്വച്ഛതാക്കി തീർത്തപ്പോൾ അവൾ ചൈതന്യമുള്ളവളായി, പ്രഭാവപൂർണയായി, പ്രകാശവതിയായി നിലകൊള്ളുകയാണ്. ഈ എട്ട് നോമ്പിൻ്റെ പരിസമാപ്തിയിൽ ദൈവമക്കളെ, നമ്മുടെയൊക്കെ മുഖങ്ങൾ ചൈതന്യമുള്ള മുഖങ്ങളായി രൂപാന്തരപ്പെടണം. നോമ്പിനെ, സുറിയാനിക്കാരുടെ നോമ്പിൽ വലിയ നോമ്പിലെയും മൂന്ന് നോമ്പിലെയും പ്രാർത്ഥനകളിൽ പിതാക്കന്മാരെ ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയാ. മോശയും എലിയായും നോമ്പ് നോറ്റു, അവരുടെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. നമ്മൾ മുഖശോഭ വരുത്തുവാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാ എല്ലാവരും. ഇല്ലെങ്കിലും ഈ ചാനലിൽ പോകുമ്പോൾ, അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ക്യാമറയിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വെട്ടമൊക്കെ നമ്മുടെ ചുറ്റുപാടും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് ക്യാമറയിൽ നമ്മളെ ഒപ്പിയെടുക്കണമെങ്കിൽ ഒന്ന് ടച്ചപ്പ് ചെയ്യണം. അപ്പം ഞാൻ ആ പ്രോഗ്രാം പ്രൊഡ്യൂസറോട് ചോദിച്ചു, ചേട്ടാ ഈ താടിയും മുടിയും ഇടിക്കുന്നതിനകത്ത് എന്ത് ചെയ്യാനാ പറഞ്ഞാൽ, ഉള്ളതിനകത്ത് അവർ വേണ്ടിയതുപോലെയൊക്കെ ചെയ്തോളും. ഞാൻ ചിന്തിക്കാറുണ്ട് അതിനകത്ത് കാണുമ്പോൾ കുറച്ച് നല്ല പ്രൗഢമായ മുഖത്തോടെ ഇരിക്കുന്ന അനുഭവം. ഈ ടി വിയിൽ കണ്ടിട്ടുള്ള പലരും നേരിട്ട് കാണുമ്പോൾ ചോദിക്കും, അച്ഛൻ ക്ഷീണിച്ചു പോയോ, ഇച്ചിരി ഇരുണ്ടു പോയല്ലോ. അപ്പം എനിക്കറിയാം ഞാനല്ലേലും ഇരുണ്ട വ്യക്തിയാണ്. അവർ പെയിൻ്റ് അടിച്ചത് കൊണ്ടാണ് ഇച്ചിരി ശോഭയോടെയൊക്കെ അതിനകത്ത് ഇരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ശോഭ അഴിഞ്ഞു പോവും. ഈ ലോകം അടിച്ചു തരുന്നതായ, ഈ ലോകത്തു നിന്ന് ഞാൻ തേച്ചു വെക്കുന്നതെല്ലാം ഒഴിഞ്ഞു പോകും. എന്നാൽ ജീവന്റെ വചനത്തെ മുറുകെ പിടിച്ച് വചനം നമ്മളെ ചൈതന്യമുള്ളവരാക്കുമ്പോൾ ആ ശോഭ സൂര്യശോഭയേക്കാൾ ഉയർന്നതായിരിക്കും. അവസാനമായി ഞാൻ നിർത്തുകയാ, ഒരു ചിന്ത കൂടിയുണ്ട്. ഈ വചനഭാഗത്ത് പൗലോസ്ലീഹ പറയുകയ, ദൈവത്തിൻ്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ച് കയറി ഹൃദയത്തിൻ്റെ വികാരങ്ങളെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. കന്യകമറിയാമിനെ കുറിച്ചുള്ള മൂന്നാമത്തെ ധ്യാനം ആ ഭാഗവുമായി ബന്ധിപ്പിച്ച് ധ്യാനിച്ച് അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിനെയും സന്ധിബന്ധങ്ങളെയും മജ്ജയെയും തുളച്ച് വേർവിടിവിക്കും വരെ തുളച്ചു കയറി ആത്മാവിൻ്റെ വികാര വിചാരങ്ങളെ വിവേചിക്കുന്നതുമാകുന്നു. ഞാനതിനെ ഇങ്ങനെയൊന്ന് പറയാൻ ശ്രമിക്കുകയാണ്, ദൈവത്തിൻ്റെ വചനം തീർച്ചയായും അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാ. മനുഷ്യൻ്റെ വാക്കുകൾക്കും മൂർച്ചയുണ്ട് അല്ലേ? നമ്മളൊക്കെ പറയാറുണ്ട്, അച്ഛാ രണ്ടടി, പ്രത്യേകിച്ച് സ്ത്രീകളാണ് അത് കൂടുതലും പറയുന്നത്, അച്ഛാ അവൾ എന്നെ രണ്ടടി തന്നിരുന്നെങ്കിൽ എനിക്ക് അത്രയ്ക്കും പ്രശ്നമില്ല, പക്ഷേ അവൾ പറഞ്ഞ വാക്ക് ചത്താലും എൻ്റെ ഹൃദയത്തിൽ നിന്ന് പോവുകയില്ല. ബാഹ്യമായി ലഭിക്കുന്ന അടികൾ പലപ്പോഴും നമ്മൾ മറക്കും, പക്ഷെ വാക്കുകൾ കൊണ്ട് ഏൽക്കുന്ന അടികൾ മറക്കുകയില്ല. അപ്പോൾ മനുഷ്യൻ്റെ വാക്കുകൾക്ക് മൂർച്ചയുണ്ട്. ഞാനൊരു കുമ്പസാരം പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു ഏറ്റുപറയുകയാണ്, ഏതാനും നാളുകൾക്ക് മുൻപ് എൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട ഒരു സന്ദർഭത്തിൽ എന്നെ പഠിപ്പിച്ച ഒരു വൈദികനുമായി അധ്യാപകനുമായി അല്പം പരുഷമായി ശബ്ദമുയർത്തി സംസാരിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അദ്ദേഹം എന്നെയും ഞാൻ അദ്ദേഹത്തെയും പരസ്പരം പഴിചാരുകയും പരുഷമായി പരസ്പരം സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അത് കേട്ട് നിന്നതായ വേറൊരു പുരോഹിതൻ എൻ്റെ കൈക്ക് പിടിച്ച് എന്നെ ചാപ്പലിൽ കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞു, സെവേറിയോസ് ഇത്രയും കാർക്കശ്യത്തോടെ തനിക്ക് സംസാരിക്കാൻ അറിയാമെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എന്നെ ഏറെ അനുതാപത്തിലേക്ക് നയിച്ചു എന്ന് വേണം പറയാൻ. ഞാൻ വിശദകുംഭസാരം നടത്തി ഏറ്റുപറഞ്ഞ കാര്യമാണ് അത്. നിങ്ങളുടെ മുമ്പിൽ ഏറ്റുപറയുന്നതിന് എനിക്ക് മടിയൊന്നുമില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, തൻ്റെ വാക്കുകൾക്ക് വളരെയേറെ മൂർച്ചയുണ്ട്, അത് കേട്ടു നിൽക്കുന്ന ഞങ്ങൾക്ക് വളരെയേറെ മൂർച്ചയും അത് ഞങ്ങൾക്കിടർച്ചയുണ്ടാക്കുന്നു, സൂക്ഷിക്കണം, പ്രാർത്ഥിക്കണം. അത് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അദ്ദേഹം പോയി, ഞാൻ ആ ദേവാലയത്തിൽ ആ ചാപ്പലിൽ കുറച്ച് നേരം കൂടി ഇരുന്നു, മനസ്സിലായി തെറ്റിപ്പോയി. അധ്യാപകൻ്റെ അടുക്കൽ ചെന്നു, മുട്ടുകുത്തി നിന്ന് ക്ഷമ ചോദിച്ചു, വിശ്വകുംഭസാരം നടത്തി. പിന്നീട് ഞാൻ ഈ ഭാഗത്തെക്കുറിച്ച് ആ പുരോഹിതൻ പറഞ്ഞ വാക്ക് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. വാക്കിന് വളരെയേറെ മൂർച്ചയുണ്ട്. പരിശുദ്ധ അമ്മയുടെ വാക്കുകൾക്ക് മൂർച്ചയുണ്ടായിരുന്നോ എന്ന് എനിക്ക് സംശയമാണ്. വളരെ പരുഷമായി സംസാരിക്കേണ്ട, ലൗകികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ പരാതികളും പരിഭവങ്ങളും പറയേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ മറിയത്തിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഒരു അമ്മ എന്ന നിലയിൽ, ഒരു സ്ത്രീ എന്ന നിലയിൽ അവളുടെ ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ആദ്യമേ കയർത്ത് പറയാവുന്നൊരു ഭാഗമാണ്, ഒരു സന്ദർഭമാണ് മാലാഖയുടെ മുൻപാകെയുള്ള ആ സന്ദർഭം. പരിശുദ്ധ മറിയം പ്രാർത്ഥനാ നിർഭരമായിരിക്കുമ്പോൾ എൻ്റെ ഒരു ഞാനെ കുറച്ച് ആലങ്കാരികമായി പറയാൻ ശ്രമിച്ചാൽ കല്യാണമൊക്കെ ഉറച്ചിരിക്കുകയാണ്, നല്ലൊരു കുടുംബജീവിതം തരണമേ യഹോവയായ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാ അതിൽ നിന്ന് വിഭിന്നമായൊരു ദൈവിക പദ്ധതി മാലാഖയിലൂടെ ലഭിക്കുന്നത്. ഈ കാലത്തെ പെമ്പിള്ളാരായിരുന്നേ പറഞ്ഞേ, മാലാഖ പോയി വല്ല പണിയും നോക്ക്, എനിക്ക് വേറെ പണിയുണ്ട്, വേറെ ആരെങ്കിലും അന്വേഷിച്ചോളാൻ പറയുമായിരുന്നു. പക്ഷേ അവിടെയും ഞാൻ ധ്യാനിക്കുന്നത് മറിയം എപ്പോഴും സമർപ്പിക്കുവാനുള്ള കാരണം, ഈ മറിയത്തെ നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ ജീവിതം, അമ്മയുടെ ചരിത്രം നമുക്കറിയാം. ഹന്നാ യുയാക്കീം ദമ്പതിമാർക്ക് വാർദ്ധക്യത്തിൽ ലഭിച്ച ഒരു പുത്രിയാ, നേർച്ച പുത്രിയാ കന്യക മറിയാം. അവളെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് സമർപ്പിച്ചതാ, പുരോഹിതന്മാരുടെ ശിക്ഷണത്തിൽ ദേവാലയത്തിലെ മുതിർന്ന സ്ത്രീകളുടെ പരിചരണത്തിലൊക്കെ അവൾ വളർന്നപ്പോൾ ബാല്യത്തിൽ ലഭിച്ച മൂല്യങ്ങളാണ് മറിയത്തെ എന്തിലേക്ക് നയിക്കുന്നത്? നിസ്സംഗമായി ദൈവത്തിൻ്റെ വചനത്തിന് ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ അവളെ പ്രാപ്തമാക്കുന്നത് ബാല്യത്തിൽ അവളുടെ കൗമാരത്തിൽ അവൾക്ക് ലഭിച്ചതാ ശിക്ഷണമാണ്. ഇവിടെ ഞാൻ ഒരു വാക്ക്, ഒരു ചിന്ത എന്നെ കേൾക്കുന്ന അമ്മയപ്പന്മാരോട് പറയുകയാണ്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും നിങ്ങളുടെ മക്കളുടെ ഹൃദയവികാരങ്ങളും വിചാരങ്ങളും നിങ്ങൾക്കിന്ന് വിവേചിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ, നിങ്ങളുടെ ശിക്ഷണത്തിൽ അവരിന്ന് നിൽക്കുന്നില്ല എങ്കിൽ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും മക്കളെ വളർത്തുന്ന ക്രമത്തിലും എവിടെയൊക്കെയോ ചില പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് കണ്ടെത്തി തിരുത്തുവാൻ ഇന്ന് മുതൽ നിങ്ങൾക്ക് സാധിക്കണം. ഞാൻ കടന്നു പോകട്ടെ. പരിശുദ്ധി അമ്മ ശാന്തമായ വാക്കുകളിലൂടെ അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ്. നമ്മളും ഹൃദയത്തിൽ സംഗ്രഹിക്കും, പക്ഷേ ഹൃദയത്തിൽ സംഗ്രഹിച്ചതായ കാര്യങ്ങൾ വളരെ മൂർച്ചയേറിയ വാക്കുകളിലൂടെ നമ്മൾ അവതരിപ്പിക്കേണ്ടയിടങ്ങളിൽ അവതരിപ്പിക്കും. സഭാപ്രസംഗി പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുക, എന്തെന്നാൽ ദുഷ്ടതയോടെ ഒരു ലോകം സൃഷ്ടിക്കുവാൻ നാവിന് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വാക്കുകളും വചനവും നമ്മുടെ വചനങ്ങളും തമ്മിലുള്ള വ്യത്യാസം, ദൈവത്തിൻ്റെ വചനം അത് ആത്മാവിനെയും വികാര വിചാരങ്ങളെയും വിവേചിക്കുവാൻ പ്രാപ്തമായ വചനമാണ്. ഇവിടെ ഞാൻ എൻ്റെ ധ്യാനം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുക്കുന്ന നിലപാടുകൾ, ഞാൻ സംസാരിക്കുന്ന എൻ്റെ സംസാരങ്ങൾ മറ്റുള്ളവർക്ക് ഇടർച്ചയ്ക്ക് കാരണമായി തീരുന്നുവോ, മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ മുറിപ്പാടുകൾ ഉണ്ടാക്കുന്നുവോ, അതോ മറ്റുള്ളവർക്ക് അവരുടെ വിചാരചിന്തകളെയും അവരുടെ വികാര വിചാരങ്ങളെയും വിവേചിക്കുവാനായിട്ട് അവരെ സഹായിക്കുന്നുണ്ടോ? അവസാനിപ്പിക്കുകയാ. അമ്മ പരിശുദ്ധ മറിയം ഒരു നല്ല വ്യക്തിയായി, മാതൃകയായി നമുക്ക് മുൻപാകെ നിലകൊള്ളുകയാ. സഭാപിതാക്കന്മാരുടെ വാക്കുകളിലൂടെ ഒന്നുകൂടെ പോവുകയാ. ഒരു സ്ത്രീ അവൾ മരണം കണ്ടെത്തിയെങ്കിൽ മറ്റൊരു സ്ത്രീ രക്ഷ കണ്ടെത്തി. ഈ അമ്മയെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇന്ന് വായിച്ചതായ എവൻഗേലിയോന് ഭാഗം ഒന്ന് ചിന്തിക്കണം. ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം, കാനാവിലെ കല്യാണ വീടിൻ്റെ അനുഭവം. മറിയം അവിടെയെല്ലാം ദൈവകരുണയിൽ ആശ്രയിച്ച് പ്രതികരിക്കുകയാണ്. ജീവന്റെ വചനം അവളുടെ ഉള്ളിലുണ്ട്. ആ വചനത്തിൻ്റെ ചൈതന്യത്തിൽ നിന്നുകൊണ്ടാണ് മറിയം പ്രവർത്തിക്കുന്നത്. മകൻ്റെ അടുക്കൽ ചെന്ന് പറയുന്നുണ്ട്, പുത്ര ഇവർക്ക് വീഞ്ഞില്ല. യേശുതമ്പുരാൻ ചോദിക്കുന്നു, സ്ത്രീയെ എനിക്കും നിനക്കും ഇതിൽ എന്ത് കാര്യം? മറിയം ശാന്തമായി നിഷ്ക്രിയയായി മടങ്ങിപ്പോവുകയല്ല, പിന്നെയോ ജീവൻ്റെ വചനത്തിൻ്റെ ചൈതന്യം, ജീവൻ്റെ വചനത്തിൻ്റെ അവളുടെ ഉള്ളിൽ സ്വീകരിച്ചതായ വചനം, തന്നിൽ നിന്ന് പുറത്തു വന്നതായ, മാംസം ധരിച്ച് ജഡധാരണം നിർവഹിച്ചതായ വചനത്തിൻ്റെ പ്രവൃത്തികൾ എന്തായിരിക്കുമെന്ന് വ്യക്തമായ ബോധ്യം പരിശുദ്ധ അമ്മയ്ക്കുണ്ട്. അതുകൊണ്ടാണ് അമ്മ പരിചാരകരോട് പറയുന്നത്, അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്യുകയും. ഈ നോമ്പിലും അമ്മ നമ്മളോട് പറയുന്ന കാര്യം ഇത് തന്നെയാണ്, എൻ്റെ പുത്രൻ്റെ വാക്കുകൾക്ക് നിങ്ങൾ ചെവി കൊടുക്കുകയും, എൻ്റെ പുത്രൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുകയും. പുത്രൻ്റെ വാക്കുകൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് ജീവൻ്റെ വചനത്തിലൂടെയാണ്. ഈ വചനത്തിലൂടെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ നോമ്പിൽ വചനത്തെ മുറുകെ പിടിക്കുക. എനിക്കേറെ ഇഷ്ടമുള്ളൊരു പ്രാർത്ഥനയുണ്ട്, നമുക്ക് ശാന്തമായി തലകളെ വണക്കാം.
ശുദ്ധതത്തിങ്ങും കന്യകയെ മർത്ത മറിയം മാതാവേ,
കന്യക മറിയാമേ അമ്മേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായ് എല്ലാരെയും കാൾ നിർമ്മലയേ ഏറ്റവും ചാരിത്രവതിയേ കന്യക മറിയാമേ അമ്മേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായ് എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന്, നിന്റെ സഹായം തേടി, നിന്റെ മധ്യസ്ഥത യാചിച്ചവരിൽ ഒരുവനെയും ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് അമ്മ ഓർക്കണം. കന്യകകളുടെ രാജ്ഞിയായ മറിയമ്മേ, ദയയുള്ള മാതാവേ, ദൈവികമായി വിശ്വാസത്തിൽ ധൈര്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിന്റെ സന്നിധിയിൽ അണയുന്നു. നെടുവീർപ്പിട്ട് വിലപിച്ച് കണ്ണുനിറച്ചിന്തി പാപികളായി ഞങ്ങൾ നിന്റെ മധ്യസ്ഥത യാചിച്ചുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ്റെ മാതാവേ, ഞങ്ങളുടെ അമ്മേ, ഞങ്ങളുടെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം ദൈവസന്നിധിയിൽ അവ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി പക്ഷവാദം ചെയ്യണമേ. നാഥ, നിന്നെ പ്രസവിച്ച നിർമ്മലയാകുന്ന മർത്തമറിയാം അമ്മയുടെ മഹനീയ മധ്യസ്ഥതയിൽ ഞങ്ങൾ അഭയപ്പെടുമ്പോൾ ഈ അമ്മയെപ്പോലെ ജീവനുള്ള വചനത്തെ ഞങ്ങളുടെ ഉള്ളിൽ സൂക്ഷിക്കുവാൻ, സ്വീകരിക്കുവാൻ, ഞങ്ങളുടെ ഉള്ളിൽ ലഭ്യമായിരിക്കുന്ന വചനത്തിന് പ്രകാരം ഞങ്ങൾ തേജസ്സുള്ളവരായി, ഞങ്ങൾ ചൈതന്യമുള്ളവരായി തീരുവാൻ, അതിലൂടെ കർത്താവെ മറ്റുള്ളവർക്ക് ആശ്വാസത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷത്തെ ഒരുക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളുടെ നോമ്പ് നമസ്കാരവും അവിടുത്തേക്ക് പ്രതികരമായി തരണമേ. പരിശുദ്ധിയമ്മേ, നിന്റെ ശുദ്ധതയുടെ തിരശ്ശീൽ കൊണ്ട് ഞങ്ങളെ മറയ്ക്കണമേ. ആ ബോബ്രോ റുഹോ കാദീശോ ഹോഷുബ് കോലസുബാൻ ലോൽമീൻ ആമീൻ.